കരിഞ്ഞുപോയ റോസച്ചെടി. സ്റ്റെല്ല ബെന്നി എഴുതുന്നു, എന്റെ ചെറുപ്പകാലത്ത് പൂക്കളും പൂന്തോട്ടം വെച്ചു പിടിപ്പിക്കലും എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ സംഗതികളായിരുന്നു. ഒരിക്കൽ ഞങ്ങളുടെ അടുത്തുള്ള മഠത്തിൽ നിന്ന് എനിക്ക് നല്ലൊരു റോസക്കമ്പ് കിട്ടി. ഞാനത് ചോദിച്ചു മേടിച്ചതാണ്. അടിഭാഗം തുളഞ്ഞുപോയ ഒരു ഇരുമ്പ് ബക്കറ്റിൽ ചാണകവും മണ്ണുമെല്ലാം നിറച്ച് ഞാനത് പാകിവെച്ചു. കമ്പ് കിളിർത്തപ്പോൾ എന്റെ പൂന്തോട്ടത്തിന്റെ നടുക്ക് കുഴിയുണ്ടാക്കി ബക്കറ്റോടുകൂടി ആ കുഴിയിൽ ഇറക്കി വെച്ചു. വെള്ളവും വളവുമെല്ലാം കൊടുത്ത് ഓരോ ദിവസവും പരിചരിച്ചു. റോസച്ചെടി വേഗത്തിൽ വലുതായി. ആദ്യത്തെ മൊട്ടിട്ടു. ആ മൊട്ട് വിടരുന്നതും കാത്തുകാത്ത് ഞാനിരുന്നു. അങ്ങനെ ഒരു ദിവസം മൊട്ട് വിടർന്നു. മനോഹരമായ ഒരു ചുവന്ന കട്ട റോസപ്പൂവ്. ആ പൂവ് എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിച്ചു. റോസച്ചെടി തുടരെ തുടരെ മൊട്ടിടാനും പൂക്കാനും തുടങ്ങി. ഞാൻ ആ പൂക്കൾ പറിച്ച് ഈശോയ്ക്കും മാതാവിനും യേശുപിതാവിനുമൊക്കെ കൊടുക്കാനും തുടങ്ങി. ഒന്നുപോലും പറിച്ച് തലയിൽ ചൂടിയില്ല. തലയിൽ ചൂടണമെന്ന് ഒരിക്കലും തോന്നിയ പോലുമില്ല. അപ്പോഴതാ പിശാചിന്റെ ഒരു ഇടപെടൽ. എന്നേക്കാൾ ഏതാനും വയസ്സ് മാത്രം മൂപ്പുള്ള ഒരു ബന്ധു അന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന തറവാട് വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ നമുക്ക് തൽക്കാലം ജോളിച്ചായൻ എന്ന് വിളിക്കാം. നിറയെ മുട്ടിട്ട് പൂത്തുലഞ്ഞു നിൽക്കുന്ന റോസച്ചെടി കണ്ടപ്പോൾ ജോളിച്ചാച്ചന് ഒരു മോഹം. ആ റോസച്ചെടിയുടെ ഉടമസ്ഥാവകാശം ജോളിച്ചാച്ചന് കിട്ടണം. ജോളിച്ചാച്ചൻ എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് 10 രൂപ തന്നേക്കാം, പക്ഷേ ഈ റോസച്ചെടി എന്റേതാണ്. ഞാൻ പറഞ്ഞു, ഒരിക്കലും പറ്റില്ല. 10 അല്ല 1000 രൂപ തന്നാലും ഞാൻ ഈ റോസച്ചെടി ആർക്കും കൊടുക്കുകയില്ല. ഇതെന്റേതാണ്. ഞാൻ കുഴിച്ചു വെച്ച് വെള്ളവും വളവും നൽകി വളർത്തിയ റോസച്ചെടി എങ്ങനെയാണ് ജോളിച്ചാച്ചൻ്റെതാവുക? അതെന്റേത് മാത്രമാണ്, ജോളിച്ചാച്ചൻ പറഞ്ഞു. അല്ല, അത് എന്റേതാണ്. ഞാനാണ് കുഴിച്ചിട്ടത്, വെള്ളമൊഴിച്ചു വളർത്തിയത്. മര്യാദയ്ക്ക് വിട്ടു തന്നോളൂ, അല്ലെങ്കിൽ ഞാനത് കരിച്ചു കളയും. ഞങ്ങൾ തമ്മിൽ വഴക്കായി. ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു. എന്റെ നിലവിളി കേട്ട് വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഇറങ്ങി വന്നു. അവർ പ്രശ്നത്തിൽ ഇടപെട്ടു. ജോളിച്ചാച്ചനെ താക്കീത് ചെയ്തു. ഞാൻ നട്ട് നനച്ച് പൂത്തു നിൽക്കുന്ന ആ റോസച്ചെടി എന്റേതാണെന്നും ജോളിച്ചാച്ചന് അതിന്റെ മേൽ അവകാശമില്ലെന്നും അതിന്മേൽ തൊട്ടുപോലും നോക്കാൻ പാടില്ലെന്നും വല്യപ്പച്ചൻ താക്കീത് ചെയ്തു. എനിക്ക് സമാധാനമായി. ഞാൻ ഓർത്തു പ്രശ്നം തീർന്നു എന്ന്. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ പോയി തിരിച്ചു വന്നപ്പോഴതാ എന്റെ റോസച്ചെടി പൂന്തോട്ടത്തിന്റെ വേറൊരു ഭാഗത്തു നിൽക്കുന്നു. ജോളിച്ചാച്ചൻ അതിനെ വേറൊരു ഭാഗത്തേക്ക് ബക്കറ്റോടെ പിഴുതുകൊണ്ടുപോയി കുഴിച്ചിട്ടിരിക്കുന്നു. വലിയൊരു വീര് കൃത്യം ചെയ്ത ഭാവത്തിൽ ജോളിച്ചാച്ചൻ പറഞ്ഞു, ഈ റോസച്ചെടി ഇപ്പോൾ എന്റേതാണ്. നീ നട്ട റോസച്ചെടി ദാ അവിടെ ഉണ്ടായിരുന്ന റോസച്ചെടിയാ. ആ റോസച്ചെടിയല്ല ഈ റോസച്ചെടി, ഇത് ഞാൻ നട്ട റോസച്ചെടിയാ. കണ്ടില്ലേ, ഞാനതിന്റെ ചുവട്ടിൽ വെള്ളവും വളവുമൊക്കെ കൊടുത്തിരിക്കുന്നത്. മേലിൽ ഇത് നിന്റേതാണെന്ന് മിണ്ടിപ്പോകരുത്. ഞങ്ങൾ തമ്മിൽ പൊരിഞ്ഞ് ശണ്ടയായി. പലവട്ടം വല്യപ്പച്ചൻ ഇടപെട്ടിട്ടും പ്രശ്നം തീർന്നില്ല. ജോളിച്ചാച്ചൻ വീട്ടിലില്ലാത്ത സമയം നോക്കി ഞാൻ ആ റോസച്ചെടി ബക്കറ്റോടെ പിഴുതെടുത്ത് ഞാൻ ആദ്യം നട്ടിരുന്നിടത്ത് കൊണ്ടുപോയി നട്ടു. പിറ്റേ ദിവസം ജോളിച്ചാച്ചനത് ജോളിച്ചാച്ചൻ കുഴിച്ച കുഴിയിൽ നട്ടു. അടുത്ത ദിവസം വീണ്ടും ഞാനത് എന്റെ കുഴിയിലേക്ക് പറിച്ച് മാറ്റി നടാൻ തുടങ്ങിയപ്പോൾ ആന്റി ഇടപെട്ടു. ആന്റി വളരെ സ്നേഹത്തോടെ എന്നെ ഉപദേശിച്ചു, മോളെ നീയെങ്കിലും ഒന്നടങ്ങ്, അവനോ പറഞ്ഞാൽ കേൾക്കില്ല. ഇങ്ങനെ കുഴി മാറ്റി മാറ്റി പറിച്ച് നട്ടുകൊണ്ടിരുന്നാൽ അത് എവിടെയും വേരുറയ്ക്കാതെ കരിഞ്ഞുപോകും. അത് അവിടെ തന്നെ നിന്നാൽ കുറെ കാലം കഴിയുമ്പോൾ അത് നിനക്ക് തിരിച്ചു കിട്ടും. പക്ഷെ ആന്റിയുടെ ഉപദേശം എനിക്ക് സ്വീകാര്യമായിരുന്നില്ല. ഞാൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, പറ്റില്ല, ഞാൻ നട്ടു വളർത്തിയ റോസച്ചെടി എന്റേതാണ്. കരിഞ്ഞു പോയാലും ശരി, ഞാനിത് ജോളിച്ചാച്ചന് വിട്ടുകൊടുക്കുകയില്ല. അവസാനം ആന്റി പറഞ്ഞത് തന്നെ സംഭവിച്ചു. വീണ്ടും വീണ്ടും സ്ഥലം മാറി മാറി എവിടെയും വേരുറയ്ക്കാനാവാതെ ആ റോസച്ചെടി ആദ്യം വാടി പിന്നീട് കരിഞ്ഞുപോയി. അത് അന്തകാലം, ഇത് ഇന്തകാലം. മോളെ നീയെങ്കിലും ഒന്നടങ്ങ്, അല്ലെങ്കിൽ ആ റോസച്ചെടി കരിഞ്ഞുപോകും എന്ന ആന്റിയുടെ ഉപദേശം സ്വീകരിക്കാൻ അക്കാലത്ത് എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ എന്തിനടങ്ങണം, എന്റെ ഭാഗത്തല്ലേ ന്യായം എന്നതായിരുന്നു എന്റെ ചിന്ത. തികച്ചും ന്യായമായ ആ പിടിവാശിയാണ് നിറയെ പൂക്കൾ ചൂടുനിന്ന ആ റോസച്ചെടിയെ കരിച്ചു കളഞ്ഞത്. ഞാനൊന്ന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ, വിവേകത്തോടെ ഒന്ന് നിശബ്ദത പാലിച്ചിരുന്നെങ്കിൽ ആ റോസച്ചെടി നിറയെ പൂക്കൾ ചൂടി കാണുന്നവർക്കെല്ലാം കണ്ണിനും കരളിനും സന്തോഷമേകി ദീർഘകാലം ആ മുറ്റത്ത് തന്നെ നിൽക്കുമായിരുന്നു. എന്റെ റോസച്ചെടിയെ കരിച്ചു കളഞ്ഞ എന്റെ അന്നത്തെ വിവേകശൂന്യതയോർത്ത് ഇന്ന് ഞാൻ ദുഃഖിക്കുന്നു. പക്ഷെ എന്തു ചെയ്യാം, പോയ ബുദ്ധി ആന പിടിച്ചാലും തിരിച്ചു കിട്ടുകയില്ലല്ലോ. എന്നാൽ കാലങ്ങൾ പിന്നിട്ടപ്പോൾ ഞാനൊരമ്മയായി തീർന്നപ്പോൾ എന്റെ വീക്ഷണങ്ങളും ഹൃദയഭാവങ്ങളും മാറി. മാതൃത്വം കൈയാളുന്ന ത്യാഗങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നുപോയപ്പോൾ പലതും വിട്ടുകൊടുക്കുവാനും പലതിനെക്കുറിച്ചും നിശബ്ദത പാലിക്കുവാനും ഞാൻ പഠിച്ചു. തികച്ചും ന്യായമെന്നും നീതിയുക്തമെന്നും എനിക്ക് അവകാശപ്പെട്ടതെന്നും കരുതിയിരുന്ന പലതും നിരുപാധികം വിട്ടുകൊടുക്കുവാൻ എന്നിലെ അമ്മത്തും എനിക്ക് കരുത്തേകി. മോളെ നീയെങ്കിലും ഒന്നടങ്ങ് എന്ന് പണ്ട് ആന്റി ഉപദേശിച്ചപ്പോൾ എനിക്ക് തീരെ കഴിയാതിരുന്നത് പലതും അമ്മയുടെ ഹൃദയം സ്വന്തമായപ്പോൾ എനിക്ക് സാധ്യമായി തീർന്നു. അതാണ് മാതൃത്വം ഒരു സ്ത്രീയിൽ വരുത്തുന്ന മാറ്റം. ഇതെങ്ങനെ കഴിഞ്ഞു? ശുശ്രൂഷ ജീവിതത്തിനിടയിൽ കണ്ടുമുട്ടിയ നല്ല അമ്മമാരിൽ ചിലരോടെങ്കിലും ഞാൻ ചോദിച്ചു പോയിട്ടുണ്ട്, എന്റെ പൊന്നമ്മച്ചി അമ്മച്ചിക്ക് എങ്ങനെയാണ് ഇത്രത്തോളം സഹിച്ച് ഇവിടം വരെ ഓടിയെത്താൻ കഴിഞ്ഞതെന്ന്. എന്തായിരുന്നു ഇതിനു പിന്നിലെ പ്രേരകശക്തി എന്ന് ഞാൻ അവരോട് തിരക്കി. മിക്ക അമ്മച്ചിമാരുടെയും ഉത്തരം ഒന്നു തന്നെയായിരുന്നു, കുഞ്ഞെ അതെന്റെ മക്കളെ പ്രതിയ. അടിവയറു പൊട്ടി ഞാൻ പ്രസവിച്ച എന്റെ പൊന്നുമക്കളുടെ ജീവനെ പ്രതി, അവരുടെ ഭാവിയെ പ്രതി, അവരെ ഒരു സ്ഥാനത്തെത്തിക്കണ്ടേ? ഞാൻ ഏറെ സഹിച്ചാലെന്താ മോളെ? എന്റെ മക്കളെല്ലാം ഇന്ന് നല്ല നല്ല സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നില്ലേ? ഞാൻ പിടിവാശി പിടിച്ച് വാദിച്ചു നടന്നിരുന്നെങ്കിൽ ഇത് വല്ലതും നടക്കുമായിരുന്നു. ഇതാണ് തമ്പുരാന്റെ ഓരോ വഴികൾ. വിട്ടുകൊടുക്കുവാനും പിൻവാങ്ങാനും. സ്ത്രീ പുരുഷ സമത്വം ദൈവത്തിന്റെ പദ്ധതി തന്നെയാണ്. ആദ്യത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസിന്റെ വാക്കുകളിലൂടെ പരിശുദ്ധാത്മാവ് അത് സഭയെ പഠിപ്പിക്കുന്നുമുണ്ട്. അവിടുന്ന് പറയുന്നു, സ്ത്രീ ബലഹീനപാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ എന്ന്. 1 പത്രോസ് 3:7. അന്നത്തെ സ്ത്രീ ഒരു ബലഹീനപാത്രമായിരിക്കാം, പക്ഷേ ഇന്നത്തെ സ്ത്രീ വെറുമൊരു ബലഹീനപാത്രമല്ല. പുരുഷനോടൊപ്പവും പുരുഷനേക്കാൾ ഇരട്ടിയായും കുടുംബത്തിനു വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും നിലകൊള്ളുന്നവളും ഓടുന്നവളുമാണ്. അതുകൊണ്ട് തുല്യത എന്നത് ദൈവപദ്ധതിയിൽ സ്ത്രീക്ക് അർഹതപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നത്തോടും പ്രതിസന്ധിയോടും മടുക്കുമ്പോൾ വിട്ടുകൊടുക്കുവാനും പിൻവാങ്ങി നിശബ്ദത പാലിക്കാനുമുള്ള ശക്തി പുരുഷനേക്കാൾ 4 ഇരട്ടിയായി സ്ത്രീയിൽ തന്നെയാണ് ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതൊരു ശക്തിയാണ്, ബലഹീനതയല്ല. വിജയമാണ്, പരാജയമല്ല. കൃപയാണ്, പ്രവൃത്തികളുടെ ഫലമല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ കൃപ നിറഞ്ഞവളെയെന്ന് ഗബ്രിയേൽ ദൂതൻ അഭിസംബോധന ചെയ്തത്. തീർച്ചയായും ഓരോ സ്ത്രീയും ഇതിൽ അഭിമാനിക്കുക തന്നെ വേണം. നമ്മുടെയൊക്കെ പൂർവ്വതലമുറകളെ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, എവിടെയൊക്കെ സ്ത്രീ സഹിക്കുവാനും വിട്ടുകൊടുക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറായോ അവിടെയൊക്കെ കുടുംബം രക്ഷപ്പെട്ടിട്ടുണ്ട്, തലമുറകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, മക്കൾ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട്. എവിടെയൊക്കെ പോരാട്ടത്തിന്റെ നിറതോക്കുമായി സ്ത്രീ രംഗത്തിറങ്ങിയിട്ടുണ്ടോ അവിടെയൊക്കെ മക്കളും തലമുറകളും ബലിയാടുകളായി തീർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സഭ വിശുദ്ധയായി പ്രഖ്യാപിച്ച ഒരു മോനിക്കയെക്കുറിച്ച് നമുക്കറിയുള്ളൂ. എന്നാൽ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടാത്ത അനേകായിരം മോനിക്കമാർ ഇന്നലെയും ഇന്നും സഭയിലുണ്ടായിട്ടുണ്ട്. ഇത് വായിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ ഒരിക്കലും നിങ്ങൾക്കെതിരല്ല, നിങ്ങളുടെ പക്ഷത്ത് തന്നെയാണ്. ന്യായം പൂർണ്ണമായും നിങ്ങളുടെ ഭാഗത്ത് തന്നെയായിരിക്കാം. അന്യായവാദത്തിന് നമ്മുടെ കുടുംബങ്ങളെയും തലമുറകളെയും രക്ഷപ്പെടുത്താനാവില്ല. ഇതാ സകല സമാധാന ബോധങ്ങളും അർഹതാബോധങ്ങളും വെടിഞ്ഞ് തന്റെ ഒരു സൃഷ്ടി മാത്രമായ മനുഷ്യനെ പോലെ ആയിത്തീർന്ന് പാപികളോടൊപ്പം എണ്ണപ്പെട്ട് തന്നെ തന്നെ താഴ്ത്തിയവനായ യേശു കർത്താവ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അവിടുത്തെക്കുറിച്ച് ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഫിലിപ്പി 2:6-10. ഏശയ്യായുടെ പുസ്തകം 53:10-11 ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, പാപപരിഹാര ബലിയായി തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രഖ്യാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. തന്റെ കഠിന വേദനയുടെ ഫലം കണ്ട് അവൻ സംതൃപ്തനാകും. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ സഹനങ്ങൾ വരും തലമുറകളെ പടുത്തുയർത്തുന്നതായി മാറട്ടെ. പല ന്യായങ്ങളും നമുക്ക് നിഷേധിക്കപ്പെട്ടേക്കാം, പക്ഷേ സഹനങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന ദൈവം നമ്മുടെ സന്തതി പരമ്പരകളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്ത്രീയോട് എന്തു ചെയ്യും, എങ്ങനെയും ആകാം, എന്തനീതിയും പ്രവർത്തിക്കാം എന്ന ഹൃദയഭാവത്തിലേക്ക് നിങ്ങൾ നയിക്കപ്പെടരുതേ. അതിനുള്ള അവകാശപത്രമായി ഈ ലേഖനത്തെ കാണുകയും അരുത്. നിങ്ങളോട് ഞാനല്ല സഭ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ നന്നായി ഗ്രഹിക്കുക. ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. 1 പത്രോസ് 3:7. ആവേ മരിയ.